പിതാവിനും പുത്രനും പരിശുദ്ധ ദൈവത്തിനും സ്തുതി ആദ്യോദരമേറ്റം തന്നെയാമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നിൽ വരുവാനിരിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാവുന്ന ഓരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, പ്രസ്താവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിയ രാജാവേ നിനക്ക് സ്തുതി. മറക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകൂടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടമേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് അതിനോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശു ചെയ്യാൻ വാഴ്ത്തപ്പെട്ടു. ശുദ്ധമുള്ളതിനെ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവ്, പകൽ കഴിവാറായിരിക്കുന്ന ഈ സമയം തമ്പുരാനെ അവിടുത്തെ നന്മകളാവോളം അനുഭവിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വിശ്രമത്തിനായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളായിരിക്കുന്ന ഈ സമയം തമ്പുരാനെ നിന്റെ നന്മയ്ക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം അല്പസമയം മാറ്റിവെക്കുവാൻ ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായതിനെ സ്തുതിക്കുന്നു. തമ്പുരാനെ അവിടുത്തെ നന്മകൾക്ക് നന്ദിയുള്ളവരായി എന്നും ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാനെ നിന്റെ സന്നദ്ധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ. മനസ്സുകളെയും ഹൃദയങ്ങളെയും കർത്താവ് അവരുടെ പരിശുദ്ധ രൂപയുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് ഒരുക്കപ്പെടുവാനും ആ അനുഗ്രഹങ്ങളൊക്കെയും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനൊക്കെ വേണ്ടിയും സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ തിരുവമ്പാക സമർപ്പിക്കുന്ന സമയം ഞങ്ങൾക്ക് 30, 60, 100 മേനിയായ അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകണമേ. ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെ തിരുവമ്പാക സമർപ്പിക്കുന്നു. അതുപോലെ അവരുടെയൊക്കെയും കുടുംബങ്ങളെ, അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ, പ്രാർത്ഥനകളെ അവിടെ നിന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് തുണയായിട്ടിരിക്കുമാറാകണമേ. അവിടുത്തെ പരിശുദ്ധ രൂഹായി ഞങ്ങൾക്ക് ആവോളം അയച്ചു തരുമാറാകണം. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും ഏകും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അതോ നമുക്ക് നേരിട്ട് ക്ലാസ് തുടങ്ങാം?
നേരിട്ട് തുടങ്ങാം അച്ഛ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരം കൂടെ കൊടുത്തിട്ട് അവസാനം ഇത് പറഞ്ഞ അനൗൺസ്മെന്റ് പറയാം.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരുന്നു. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസത്തെ അനൗൺസ്മെന്റ് പോലെ തന്നെ ഇത് നമുക്ക് അവസാനത്തെ ക്ലാസ്സായിട്ട് പരിഗണിക്കാവുന്നതാണ് എന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ്. ഏകദേശം വിവാഹ കൂതാശയുടെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സഭയിലെ വിശുദ്ധ വിവാഹ കൂതാശയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായി ചിന്തിക്കാൻ തക്കവണ്ണം ശ്രമിച്ചു. ശുശ്രൂഷയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും അതിന്റെ ലിറ്ററേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ നടത്തിപ്പിനെ കുറിച്ചും ചിട്ടവട്ടങ്ങളെ കുറിച്ചും നമ്മളുടെ പാരമ്പര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുവാൻ തക്കൊന്നും സാധിച്ചതും ആദ്യം തന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷവും അതിനേക്കാൾ കൂടുതൽ അത്ഭുതവും എനിക്കുണ്ട്. കാരണം ഇത്രമാത്രം ഒരു ക്ലാസ് കിട്ടിയാൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നോ സഭയുടെ അറിവിൽ നിന്നോ സഭയുടെ ചിത്തവട്ടങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ബെരോവയിലെ ജനങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ അവർ ദൈവവചനം കേട്ടത് മാത്രമല്ല ഈ കേട്ടതൊക്കെ ശരിയാണോ എന്ന് ദിവസം പ്രതി പരിശോധിച്ചു വന്നു എന്നൊരു ആകം പറയുന്നു. അപ്പൊ എന്ന് പറയുന്നത് ഈ അച്ഛൻ പറയുന്നൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഇത് എന്നെ കേൾക്കുന്നവരിൽ ഉണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷവും അതിനേക്കാൾ കൂടുതൽ അത്ഭുതവുമുണ്ട്. ദൈവത്തെ സ്തുതിക്കും. സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ തലമുറയ്ക്ക് വേണ്ടിയും ഒക്കെ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ഞാൻ വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മളെ നാട്ടിൽ പോലും ഇത്രമാത്രം ഒരു കണിശതയോടുകൂടി വേദപുസ്തകത്തെയും നമ്മുടെ ആരാധനയും സമീപിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. എങ്കിലും എനിക്ക് ചോദ്യങ്ങൾ കിട്ടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെ ആർട്ടായിട്ടും തിയോളജിക്കലായിട്ടും ഒക്കെ ഉള്ള ചോദ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാത്തിരിക്കേണ്ടിയിരുന്നത് എന്നീ ചോദ്യങ്ങൾ ചേർത്തപ്പെട്ടിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് എല്ലാവരോടും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം അവർ അത്രമാത്രം സീരിയസ് ആയിട്ട് ശുശ്രൂഷകളെ കാണുന്നു. അതുപോലെ തന്നെ എടുക്കുന്ന ക്ലാസുകൾ വെറുതെ കേട്ട് കളയാതെ ആ സമയത്ത് മീൻവെട്ടാനൊന്നും പോകാതെ സൂക്ഷ്മതയോടുകൂടി കേൾക്കുന്നവരാണ് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി വരെ ചോദിച്ചിട്ടുള്ളത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയതിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് ലൈവായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് നാം ഉപയോഗിക്കുന്നത് പ്രധാനമായും യാക്കോബിന്റെ തക്സയാണ്, അതുപോലെ വിവാഹ ശുശ്രൂഷയുടെ ക്രമം രൂപപ്പെടുത്തിയത് ആരാണ്, ആ രീതിയിലാണെന്നാണ് ചോദ്യം, ആരാണ് ക്രമീകരിച്ചതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരു ചെറിയ കറക്ഷൻ, വിശുദ്ധ കുർബാനയുടെ തക്സ എഴുതിയത് യാക്കോബ് മാത്രമല്ല, യാക്കോബിന്റെ തക്സയും ഉണ്ട്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒക്കേഷൻസിലൊക്കെ നമ്മുടെ വിശുദ്ധ ദേവാലയത്തിന്റെ കൂതാശയുടെ സമയത്തും കട്ടംകൂടയുടെ സമയത്തും, അതുപോലെ തന്നെ ഒരു പട്ടക്കാരൻ ഒരു പള്ളിയിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും യാക്കോബിന്റെ ക്രമമായിരിക്കും ചൊല്ലുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, അതായത് ബാറൈഖാദേശ് എന്ന് പറയുന്ന അപ്പം എടുത്ത് വിശുദ്ധീകരിച്ച് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചു എന്ന് പറഞ്ഞ ആ പോർഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാപമില്ലാത്തതിനെ നമ്മുടെ കർത്താവ് ഭാവിയിലായി നമുക്ക് വേണ്ടി മനസ്സോടെ എന്ന് തുടങ്ങുന്ന ആ ഭാഗമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും യാക്കോബിന്റെ ക്രമത്തിൽ നിന്ന് ചൊല്ലണമെന്നാണ് നമ്മുടെ നിർബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യാക്കോബിന്റെ ക്രമം മാത്രമല്ല വേറെ ഒരുപാട് ക്രമങ്ങൾ നിലവിലുണ്ട്. ഏകദേശം ഒരു 15-16 ക്രമങ്ങളോളം ഓർത്തഡോക്സ് മലങ്കര ഓർത്തഡോക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം യാക്കോബിന്റെ ക്രമം മാത്രമല്ല മറ്റ് ക്രമങ്ങളുണ്ട്, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുകയാണ്. രണ്ടാമത്തെ ഭാഗം ഇതായിരുന്നു, വിശുദ്ധ വിവാഹത്തിന്റെ ക്രമം, വിവാഹ ശുശ്രൂഷയുടെ ക്രമം രൂപപ്പെടുത്തിയത് ആരാണ് എന്നായിരുന്നു ചോദ്യം. അതിന്റെ ഒരു എന്താ പറയുന്നത് ഒബ്ജക്റ്റീവായിട്ട് ഉത്തരം തരാൻ പ്രയാസമാണ്. കാരണം കാലാകാലങ്ങളിൽ നടന്ന സുന്നഹ റൂസുകളും പിതാക്കന്മാരുടെ തമ്മിലുള്ള ഡിസ്കഷൻസും സഭയുടെ എവല്യൂഷനും ഒക്കെ ഇതിനകത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് കടന്നു വന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി വന്ന രൂപപ്പെട്ട ഒരു ശുശ്രൂഷ ക്രമമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ആരെങ്കിലും ഒരാൾ രൂപപ്പെടുത്തിയതല്ല, അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കാണാം. ഒരു പാട്ടിന്റെ മുകളിൽ കൂക്കോയോ എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു പാട്ടിന്റെ മുകളിൽ യാക്കോബിന്റെ ബോവുസോ എന്ന് എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന്റെ ബോവുസോ ഉണ്ട്. അങ്ങനെ പല ആളുകളാണ് അതിനെ പല പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യാൻ പ്രയാസമാണ്. കുക്കോയോ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു, സൈമൺ കുക്കോയോ, കുശവൻ എന്ന അർത്ഥം വരുന്ന കുക്കോയോ എന്ന വ്യക്തിയാണ് കുക്കോയോ എന്ന പാട്ട് സുന്ദരി സുന്ദരിനി എന്നതിന്റെ മീറ്റർ ക്രമീകരിച്ചിരിക്കുന്നത് പാട്ട് എഴുതിയത് ആ മീറ്ററിലാണ്. അതുപോലെ തന്നെ യാക്കോവിന്റെയും അപ്പറേമിന്റെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല പിതാക്കന്മാർ എഴുതിയ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ പല കാലഘട്ടങ്ങളിലൂടെ കടന്നാണ്. ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കുറിയാനി ആരാധനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു നമ്മളത് വിശദീകരിച്ചതാണ്, എന്തിനാണ് കുറിയാനി ആരാധന നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചതാണ്. വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കാണ് വിശദീകരിക്കാം. കുറിയാനി എന്ന് പറഞ്ഞാൽ വെറും കുറിയാനി എന്ന ബെസ്റ്റ് കുറിയാനി, പാശ്ചാത്യ സൊറിയൻ വെസ്റ്റ് കൊറിയൻ ലിറ്റർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വെസ്റ്റ് കൊറിയൻ ലിറ്റർജിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ അതേപടിയുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വെസ്റ്റ് കൊറിയൻ എവല്യൂഷനിൽ നടന്നിട്ടുള്ളതായ മാറ്റങ്ങളെല്ലാം വിവാഹ ശുശ്രൂഷയിൽ വന്നിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ആരാധനയുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ശുശ്രൂഷ ആയതുകൊണ്ടാണ്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം, ആ ഒരു ക്രമത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ നാട്ടിലും വിവാഹ ശുശ്രൂഷകൾ നടന്നിട്ടുണ്ടാവുക. അതിനു മുമ്പുള്ള കാലം, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള സ്വന്തമായ ഒരു ക്രമങ്ങൾ ഉണ്ടായിരുന്ന ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല കാലഘട്ടത്തിലൂടെ സഭയിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് തന്നെ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ആൻഡ് എവല്യൂഷൻ ടേക്ക് പ്ലേസ് ഇൻ അവർ ചേർച്ച്, ദ സർവീസ് ഓഫ് ഹോളി മാട്രിമോണി ഓൾസോ ഹാഡ് സം ചേഞ്ചസ് ആൻഡ് എവല്യൂഷൻസ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ടൈം. പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ആരാധനയിലും ചില മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും എടുത്ത് മാറ്റലുകളും എഡിഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന കാച്ചി തുറക്കിയ ഒരു ശുശ്രൂഷ ക്രമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അന്തസത്ത ഒട്ടും ചോരാതെ, ശുശ്രൂഷയുടെ അന്തസത്ത, ശുശ്രൂഷയുടെ അന്തസത്ത എന്നത് നമുക്കറിയാം, യേശുക്രിസ്തു മണവാളനും പരിശുദ്ധ സഭ മണവാട്ടിയും എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് വധുവിനെ വരനെയും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രതീകമായി ഒരുമിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, കൂദാശയാണ്, പരിശുദ്ധ കർമ്മമാണ് വിവാഹ കൂദാശ എന്നുള്ള അന്തസത്ത ചോരാതെ നടത്തുവാൻ കഴിയുന്ന ശുശ്രൂഷകളൊക്കെ പലയിടത്തും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ മിന്നൽ എന്ന് പറയുന്ന മറ്റുള്ള ശുശ്രൂഷകൾ, സുറിയാനി ആരാധനയിലോ സുറിയാനി ശുശ്രൂഷ ക്രമത്തിലോ ഒന്നും മിന്നിനെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ, നമ്മൾ മിന്നു ഉപയോഗിക്കുന്നുണ്ട് ചില സൊസൈറ്റീസിൽ, ചില കൾച്ചർ അനുസരിച്ച് കിരീടം വാഴുന്ന സമയത്ത് അരി എറിയുന്ന ചില സഭകളുണ്ട്. അതുപോലെ തന്നെ കിരീടം വാഴുന്ന സമയത്ത് കുറവയിടുന്ന ചില സഭകളുണ്ട്. അങ്ങനെ ഇൻഡിജിനൈസേഷൻ ഉണ്ട്. ഓരോ നാട്ടിലെ ആചാരങ്ങളുമായിട്ടും അവരുടെ കൾച്ചറുമായിട്ടും ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരാറുണ്ട്. അത് വസ്ത്രധാരണ രീതിയിലായാലും ഒക്കെ വരാറുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. അതാണ് തക്സയുമായി അല്ലെങ്കിൽ ശുശ്രൂഷ ക്രമവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ആദ്യത്തേത്. എനിക്ക് തോന്നുന്നു അത് സാറ്റിസ്ഫൈഡ് ആണ്, ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഓർത്തഡോക്സ് വിവാഹ ശുശ്രൂഷയിൽ ജനങ്ങൾക്ക് ഇരിക്കുവാൻ അനുവാദമുണ്ടോ? ശുശ്രൂഷയിൽ ഉടനീളം പങ്കെടുക്കുന്നവർ നിൽക്കുന്നതാണോ ശരിയായ രീതി എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അത്യാവശ്യമായിട്ട് നമ്മൾ നിൽക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം കൗമയാണ്. കൗമ എന്ന വാക്കിന്റെ അർത്ഥം നിൽപ്പ് എന്നാണ്, നിന്നുകൊണ്ട് നമസ്കരിക്കുന്നത്. കൊം എന്ന് വെച്ചാൽ നിൽക്കുക എന്നാണെന്നും, ക്യംദോ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുക എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുക, കൗമ നമസ്കാരത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ള നിർബന്ധമാണ്. അപ്പം വിവാഹ ശുശ്രൂഷയിൽ കൗമ നമസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ നിൽക്കണം. രണ്ട്, സുവിശേഷം വായിക്കുമ്പോൾ, വേദപുസ്തക വായനകൾ നടക്കും, പ്രത്യേകിച്ച് സുവിശേഷം വായിക്കുമ്പോൾ, സ്നേഹ വായനയെക്കാൾ കൂടുതലായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിരിക്കണം. അതുപോലെ മൂന്ന്, പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ, നമ്മൾ വിശുദ്ധ കുർബാന കാര്യം, പട്ടക്കാരെ പടിഞ്ഞാറോട്ട് തിരിയുന്ന സമയത്തും നമ്മൾ ഇരിക്കാറില്ല, ഇരിക്കാറുണ്ട് അനൗൺസ്മെന്റ് സമയത്തും തുറമുള്ള സമയത്തും മാത്രമേ ഞാൻ ഇരിക്കാറുള്ളൂ. പ്രധാനപ്പെട്ട ഒക്കേഷൻസിലൊക്കെ പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിയുന്നത് പ്രധാനപ്പെട്ട ഒക്കേഷനെല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. നമ്മൾക്ക് മാത്രം ഉള്ള ഒരു ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഈ നടുവിലുള്ള പോർഷൻസ് മാറ്റി നമ്മുടെ വശങ്ങളിലേക്ക് നീങ്ങി നിൽക്കാനും മലയാളികൾ ഉണ്ടാകും, പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യാനികൾ. നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ അല്ലെങ്കിൽ സിനിമയിലേക്ക് അമ്പലങ്ങൾ കാണിച്ചു ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും അവിടെ ഒരു ഇരുമ്പ് വേലി കെട്ടിയിട്ടുണ്ടായിരിക്കും. ശ്രീകോവിലുമായിട്ട് നേരെയുള്ള ഭാഗത്ത് ആരും നിർത്താറില്ല, അവിടെ വേലി കെട്ടിയിട്ടുണ്ടാവും. ആ വേലി രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് ആൾക്കാര് പരമാവധി തല ശ്രീകോവിലിനെ നേരെ ആക്കിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതായത് ഏറ്റവും പരമാവധി സെന്ററിലേക്ക് വരാൻ നിൽക്കുന്ന അവർ ആഗ്രഹിക്കുന്നു, അവർക്ക് നിൽക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട്. പക്ഷെ നമുക്ക് നിൽക്കാൻ അനുവാദമുണ്ട്. ഏറ്റവും സെൻട്രൽ എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ അല്ല, നിൽക്കാൻ അനുവാദമുള്ള സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് ഏറ്റവും വ്യക്തമായി മദ്ഹ കാണാവുന്ന രീതിയിൽ നിൽക്കാനുള്ള അനുവാദമുള്ള അപ്പം നമ്മൾ പരമാവധി വശങ്ങളിലേക്ക് മാറി നിൽക്കാറുണ്ട്. പക്ഷെ പരമാവധി മദ്ഹ കാണുന്ന രീതിയിൽ നമ്മൾ നിൽക്കുന്നതാണ് അഭികാമി. കാരണം പട്ടക്കാരൻ പടിഞ്ഞാറത്ത് തിരിയുന്നത് അനുഗ്രഹം നൽകാൻ വേണ്ടിയാണ്. അവർക്ക് നമുക്കറിയാമല്ലോ നേർരേഖയിൽ സഞ്ചരിക്കുക, അനുഗ്രഹങ്ങൾ നേർരേഖയിലാണോ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പരമാവധി അതിന് നേരെ അഭിമുഖമായി നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അഭികാമം. അതുകൊണ്ട് പട്ടക്കാരൻ പടിഞ്ഞാറേക്ക് തിരിയുന്നത് അനുഗ്രഹങ്ങൾ, അനുഗ്രഹ വാക്കുകൾ, അനുഗ്രഹത്തിലേതായ പ്രാർത്ഥനകൾ നൽകാൻ വേണ്ടിയാണ്. ആ സമയത്ത് നമ്മൾ ഇരിക്കാറില്ല, അല്ലാത്ത സമയത്തൊക്കെ വരാൻ കഴിയില്ല. അല്ലാത്ത സമയം വരെ കൂടുതലും വരുന്നത് പ്രമുഖൻ സദറായും എത്രയും മുതലുള്ള പ്രാർത്ഥനകൾ പടിഞ്ഞാറ് കിഴക്കോട് തിരിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് പിന്നീട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തേക്ക് മാത്രമേ കാര്യം ഇരിക്കാറില്ല, അത്യാവശ്യമുള്ളവർക്ക് ആ സമയത്ത് ഇരിക്കാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, വിവാഹ ശുശ്രൂഷയിൽ വധുവും വരനും എപ്പോഴൊക്കെയാണ് കുരിശു വരയ്ക്കേണ്ടത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഞാൻ ശുശ്രൂഷയുടെ ദേവാലയങ്ങളിലൊക്കെയും വധുവിനെയും വരനെയും അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും വിളിച്ചു വരും. നമ്മൾ ഈ വെഡ്ഡിംഗ് റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ തലേ ദിവസങ്ങൾ വിളിച്ചു വരും, രണ്ടുപേർക്കും ക്രമം നൽകി ഓരോ ഭാഗങ്ങളും പ്രത്യേകം വിശദീകരിച്ചതിന് ശേഷം ഓരോ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ എല്ലാവരും വെഡ്ഡിംഗ് റിസപ്ഷനിൽ ഭാഗമായിട്ടുള്ള തിരക്കാകൃതി ഉണ്ടായിരിക്കും, തല ദിവസങ്ങളിൽ അല്ലെങ്കിൽ 50 ദിവസങ്ങളൊന്നും അതിനുള്ള സ്ഥലാവകാശം കിട്ടാറില്ല. വിഹാരേഷ്യന്മാർക്ക് അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു അവബോധം ഇല്ലാതെ പോകുന്നതിന്റെ കാരണം. നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ കുരിശു വരയ്ക്കേണ്ടത് എപ്പോഴൊക്കെയാണോ അപ്പോഴെല്ലാം കുരിശു വരയ്ക്കണം. അതായത് ദൈവമേനി പരിശുദ്ധനാണ്, അതായത് കുരിശ് ശ്രീബായെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതുപോലെ തൃത്വനാമം പറയുമ്പോൾ പിതാവിന് പുത്രനും പരിശുദ്ധരുവായിരിക്കും സ്തുതി, അല്ലെങ്കിൽ ശുഭഹോല ചൊല്ലുന്ന സമയത്ത്, ബാറക്കമോർ ചൊല്ലുന്ന സമയത്ത് ഒക്കെ ബാറക്കമോർ ചൊല്ലുന്നതിന്റെ സമയത്ത് കുർബാന കുരിശു വരയ്ക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഏത് ബാറക്കമോർ കഴിഞ്ഞാലും കൊട്ടടുത്തലായിട്ട് നമ്മൾ ശുഭഹോ ചൊല്ലാറുണ്ട്. അതുകൊണ്ടാണ് ബാറക്കമോർ സമയത്ത് കുരിശു വരയ്ക്കാറുള്ളത്. ബാറക്കമോർ ദീപ തൃത്വനാമം പറയുമ്പോൾ ഒക്കെ നമ്മൾ കുരിശു വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ വധുവിനും വരനും പ്രത്യേകമായിട്ട് ഉള്ള ആശീർവാദങ്ങൾ നൽകാറുണ്ട്. ആദ്യമാണ് ഏതിജ്ഞരേതാക്കിയ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ഈ രാത്രിവാദത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ പട്ടക്കാരൻ രൂഷ്മ ചെയ്യാറുണ്ട്. പ്രധാന കാർമ്മികൻ രൂഷ്മ ചെയ്യുന്ന സമയത്ത് അവർ കുരിശു വരയ്ക്കും. അവരുടെ മേൽ രൂഷ്മ ചെയ്യുന്ന സമയത്ത് അവര് ബ്ലസ് ചെയ്യുന്ന സമയത്ത് വിവാഹ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രൈഡൽ മാസത്തൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കയറി വരുന്ന രീതിയാണെങ്കിൽ അത് കഴിഞ്ഞ് വിവാഹ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് വധുവും വരനും മണവാളനും മണവാട്ടിയും കാർമ്മികന്റെ കരമുത്തി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ തുടർന്ന് വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊരു പാരമ്പര്യം നമുക്കുണ്ട്. ആ സമയത്ത് കൈമുട്ടും, പട്ടക്കാരന്റെ കൈ മുട്ടുന്ന സമയത്ത് അതുപോലെ തന്നെ മോതിരങ്ങളും കിരീടങ്ങളും വാഴ്ത്തിയതിന് ശേഷം പട്ടക്കാരൻ കൈമുട്ടും. ആ സമയങ്ങളിൽ ആശീർവാദത്തിന്റെ സമയങ്ങളിൽ ഒക്കെ നമ്മൾ കുരിശു വരയ്ക്കേണ്ടതാണ്. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ പിന്നെ കിരിയോന കിരിയോന സമയത്തും ശുഭം വരാറുണ്ട്, മറക്കും വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയും നമ്മൾ കുരിശു വരയ്ക്കേണ്ടത് ആവശ്യമാണ്. അത് ഓരോന്നും ഓരോന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ വിവാഹം കഴിക്കാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പരമാവധി നമ്മൾ എത്ര ക്ലാസ് കേട്ടാലും വികാരി അച്ഛനോട് ഒന്ന് ചോദിക്കാൻ മേക്ക് ഷുവർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. നാലാമത്തെ ചോദ്യം, മണവാട്ടി മണവാളന്റെ വലതുവശത്ത് നിൽക്കുന്നതിന്റെ വേദപുസ്തക അടിസ്ഥാനം സങ്കീർത്തനം 45:9 എന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മോതിരം മടക്കി കയറിയിടുന്നതിന്റെ വേദപുസ്തക അടിസ്ഥാനം എന്താണ്? അതൊരു നല്ല തിയോളജിക്കലായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. തിയോളജിക്കൽ മാത്രം, അതൊരു ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വേണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പല യൂറോപ്യൻ, നമുക്ക് എല്ലാവരുടെയും ഒരു ഒരു മാതൃക എന്ന് പറയുന്നത് യൂറോപ്യൻ ട്രഡീഷൻസ് ആണ്. യൂറോപ്യൻ ട്രഡീഷൻസ് അനുസരിച്ച് ചില സാഹചര്യങ്ങളൊക്കെ മണവാട്ടി ഇടത്തെ കയ്യിൽ മോതിരം ധരിക്കുന്ന, അതായത് ബിട്രോത്തൽ റിംഗ്, വിവാഹ നിശ്ചയത്തിന്റെ എൻഗേജ്മെന്റ് റിംഗ് ധരിക്കുന്ന ഒരു ഒരു പാരമ്പര്യം പലയിടത്തും കാണാറുണ്ട്. അത് ശുശ്രൂഷയുടെ ഭാഗമല്ല, അല്ലാതെ നടത്തുന്ന എൻഗേജ്മെന്റിൽ വേണമെങ്കിൽ ഇടത് കയ്യിൽ വിവാഹം സോറി എൻഗേജ്മെന്റ് റിംഗ് ധരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ വലത് കയ്യിൽ മാത്രമേ നടത്താറുള്ളൂ. ഈ മോതിരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പഴയ നിയമ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ജോസഫാണ്. തന്റെ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടറടിച്ചുകൊണ്ട് അന്നത്തെ ഫറവ രാജാവ് ജോസഫിന്റെ കയ്യിൽ മുദ്രമോതിരി പിടിപ്പിക്കുന്ന ഒരു ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. താമാറിന്റെ മുദ്രമോതിരവുമായി ബന്ധപ്പെട്ട കഥ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. അതുപോലെ തന്നെ ദാനിയേലിനും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം രാജാവിന് പ്രീതനായപ്പോൾ രാജാവ് ദാനിയേലിനെയും മുദ്രമോതിരം പിടിവിച്ച് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ എസ്തറിന്റെ കാര്യം, മൊർദ്ദെഖായിയുടെ കാര്യം, ഒരുപാട് ആളുകളെ മോതിരം പിടിവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതൊരു ഒരു അക്സെപ്റ്റൻസ് ആണ്, അവർക്കൊരു എന്താ പറയുന്നത്, പ്രത്യേക ഒരു പ്രിവിലേജ്, അവർ റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. അതായത് മുടിയനായ പുത്രന്റെ ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട് അവന്റെ കൈക്ക് മോതിരം പിടിപ്പിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ റെക്കഗ്നൈസ് തിരിച്ച് അവനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു പുത്ര സ്വീകാരത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നത് മോതിരം പിടിപ്പിച്ചുകൊണ്ടാണ്. അതിന് സമാനമായിട്ട് തന്നെയാണ് ഒരു ഞാൻ പറഞ്ഞു മോതിരം പിടിപ്പിക്കുന്നതിന്റെ ഒക്കെ കാരണങ്ങളെ കുറിച്ചും അർത്ഥതലങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ മോതിരമായതിന്റെ ശുശ്രൂഷയിൽ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വലത് കൈ ഇടുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മൾ ആ സമയത്ത് വായിക്കുന്ന വായനകളിലോ പ്രാർത്ഥനകളിലോ ഒന്നും അതിനെക്കുറിച്ച് വലിയ സൂചനകൾ ഇല്ല എങ്കിലും ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലുള്ള ചില സഭകളിലെങ്കിലും ഉള്ള പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നുണ്ട്. ഓ ലോർഡ്, യുവർ ഓൺ റൈറ്റ് ഹാൻഡ് യു ആർമ്ഡ് മോസസ് ഇൻ ദ റെഡ് സീ, ബൈ ദ വേർഡ് ഓഫ് യുവർ ട്രൂത്ത് വേർ ദ ഹെവൻസ് എസ്റ്റാബ്ലിഷ്ഡ് and the earth set up upon the sure foundations, and the right hand of your servant shall be blessed by
അച്ഛന്റെ ലൈന് ഒന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അച്ഛൻ റീജോയിൻ ചെയ്യും ഉടൻ തന്നെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. സോറി ഫോർ ദ ഇന്ററപ്ഷൻ.
ഹലോ, കേൾക്കാമെന്ന്
ചോദിച്ചിട്ടുണ്ട്. അച്ഛ ഒന്ന് ഡിസ്കണക്ട് ആയി പോയി. ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഞാൻ
പറഞ്ഞു. പ്രയർ ഒന്നുകൂടി പ്രയർ ഇങ്ങനെയാണ്. യുവർ ഓൺ റൈറ്റ് ഹാൻഡ് ഓ ലോർഡ്, യു ആർംഡ് മോസസ് ഇൻ ദ റെഡ് സീ, ബൈ ദ വേർഡ് ഓഫ് യുവർ ട്രൂത്ത് വേർ ദ ഹെവൻസ് എസ്റ്റാബ്ലിഷ്ഡ് and earth set upon her sure foundation, and the right hand of your servant shall be blessed by your mighty word and by your uplifted arm. എന്തെങ്കിലും മീനിങ് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെ മോശ വലതുകരം ഉയർത്തിയോ അപ്പോഴൊക്കെ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം മോശ എപ്പോഴൊക്കെ വലതുകരം ഉയർത്തുന്നു ആ വലത് കൈയോടുകൂടി ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വെനവർ മോസസ് റൈസ് ഹിസ് റൈറ്റ് ഹാൻഡ്, ലോർഡ് യാഹുവേ കെയിം ഡൗൺ ടു ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ഡിഡ് സോ മച്ച് മിറക്കിൾസ്. നമുക്കറിയാം പാറയടിക്കുന്നു, ചങ്കടനെ പിളർക്കുന്നു, അതുപോലെ തന്നെ പല സമയത്തും അഹർവൻ പോലും മോശയുടെ കരം താങ്ങി പിടിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. വളരെ വരെ ഉയർത്തിട്ട് താഴ്ന്നു പോയാൽ അനുഗ്രഹം നിന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം. മോസസുമായിട്ട് ബന്ധപ്പെട്ട് വലതുകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി അവിടെയാണ്. ദൈവത്തിന്റെ വലതുകരം ആണ് ഇതിവിടെ എല്ലാം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വലതുകരമാണ് ഭൂമിയെയും സ്വർഗങ്ങളെയും ഉണ്ടാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരനും വധുവും തമ്മിലല്ല വിവാഹ ശുശ്രൂഷ നടത്തുന്നു നമുക്കറിയാം. പുരോഹിതനിലൂടെ ദൈവം തമ്പുരാനാണ്, പരിശുദ്ധ സഭയിലൂടെ സഭയുടെ
റെപ്രസെന്റേറ്റീവ്സ് ആയ പുരോഹിതന്മാരോടെ ദൈവം തമ്പുരാനാണ് ഈ വിവാഹ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഈ വിവാഹമായതുകൊണ്ട് ദൈവത്തിന്റെ വലതുകരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ദൈവത്തിന്റെ വലതുകരവും നമ്മുടെ വലതുകരവും തമ്മിലുള്ള ഒരു യോജിപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പല കൾച്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് ഓരോ കൾച്ചർ ഉണ്ടായിരുന്ന ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടതെല്ലാം ഒരു ഒരു ഒന്നാം നൂറ്റാണ്ടിനുമായി ബന്ധപ്പെട്ട സമയം ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളാണ്. ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് റോമൻ എംപയർ ആണ്. നമുക്കറിയാം പീലാത്തോസിന്റെ അടുത്താണ് കർത്താവിനെ ന്യായം വിധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. യഹൂദന്മാർക്കൊക്കെ കോടതി ഉണ്ടായിരുന്നെങ്കിൽ പോലും അവര് കൊണ്ടുപോകുന്നതിന് കാരണം അതാണ്. അവിടെ ഏറ്റവും അൾട്ടിമേറ്റ് കോർട്ട് എന്ന് പറയുന്നത് പീലാത്തോസിന്റെ അല്ലെങ്കിൽ റോമൻ എംപയറിന്റെ കോർട്ടായിരുന്നു. പൗലോസിനെ വിധിക്കാൻ കൊണ്ടുപോകുന്നതും റോമൻ കോർട്ടിലാണ്. അവസാനം റോമൻ സിറ്റിസൺ ആണെന്ന് അറിയുമ്പോഴാണ് അവർ പേടിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അങ്ങനെ ആ റോമൻ കൾച്ചർ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. റോമൻ കൾച്ചറിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വലിയ ട്രഡീഷൻ കൂടിയാണ് ഇത്. റോമൻ കൾച്ചറിൽ വരുതിരയിൽ മോതിരയിടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ കടന്നു വന്ന ഒരു ഒരു പാരമ്പര്യം, ഒരു ഹിസ്റ്റോറിക്കൽ പാരമ്പര്യം കൂടി അതിന്റെ അകത്തുനിന്ന്. അടുത്ത ചോദ്യം, കിരീടം വാഴ്വിൽ വരന്റെയും മധുവിന്റെയും തലയുടെ ചുറ്റും രണ്ട് പ്രാവശ്യം ഒരു ദിശയിലും ഒരു പ്രാവശ്യം എതിർ ദിശയിലും കിരീടം ചുറ്റുന്നുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദിശ മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതായിരുന്നു ചോദ്യം. അത് കിരീടം വാഴ്വിൽ മാത്രമല്ല, നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു രണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് വൺ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങൾ കുറിച്ച് കുർബാനയിലായാലും നമ്മുടെ പ്രദക്ഷിണങ്ങളിലായാലും പല സാഹചര്യങ്ങൾ നമുക്ക് ഈ അതുപോലെ മഹാമോദിസാര ശുശ്രൂഷയിലായാലും ഒക്കെ ഈ രണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് വൺ ക്ലോക്ക് വൈസ് ഒരു ഒരു റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു ഹിസ്റ്ററി ഓഫ് റിഡംഷൻ, വിമോചനത്തിന്റെ ഒരു ചരിത്രമായി ബന്ധപ്പെട്ട ഒരു കർത്താവിന്റെ ഒരു വിമോചന പ്രക്രിയയുടെ ഒരു 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 ചെറിയ സിമ്പലൈസേഷൻ ആണത്. അതായത് ആദ്യത്തെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ആദാം പാപം ചെയ്തു. രണ്ടാമത്തെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് സകല മനുഷ്യരും പാപം ചെയ്തു. മൂന്നാമത്തെ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്രിസ്തു അതിനെയൊക്കെയും വിമോചനത്തിലൂടെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ആന്റി ക്ലോക്ക് വൈസ്. ആദാം പാപം ചെയ്തു, മനുഷ്യർ കുലം മുഴുവൻ പാപം ചെയ്തു, ക്രിസ്തു അതിനെ യോജിപ്പിച്ചു എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഇതുപോലെയുള്ള ഒരു റൊട്ടേഷൻ നമ്മൾ കാണാറുണ്ട്. അതാണ്, അതിപ്പം വിവാഹോപദേശം മാത്രമല്ല എല്ലാ ശുശ്രൂഷയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം, ചീഫ് സെലിബ്രന്റ് തിരുമേനിയാണെങ്കിൽ മിന്നെടുത്ത് വരന് കൊടുക്കുന്നത് പുരോഹിതനാണ്. എന്നാൽ മന്ത്ര കൂടി തലയിൽ കൂടി ഇടുന്നതിന് തിരുമേനി വരന് നൽകുന്നതായി വീഡിയോയിൽ കാണുന്നു. മിന്നും മന്ത്രകോടിയും രണ്ടും കേരള ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയ രണ്ട് കൾച്ചറൽ ഇന്റഗ്രേഷൻസ് ആണല്ലോ. അപ്പോൾ രണ്ടിൽ നിന്നും തിരുമേനിമാർ മാറുമെന്ന് പുരോഹിതനെ കൊണ്ട് ചെയ്യിക്കാതെ ഒന്ന് മാത്രം ഒഴിവാക്കുകയും രണ്ടാമത്തേതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു, ഇതെങ്ങനെ വിശദീകരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വൈ ദ ബിഷപ്പ് ഇഫ് ദേ ആർ ദ ചീഫ് സെലിബ്രൻസ് വൈ ദേ ഡ്യൂ ദ സർവീസ് ഓഫ് മിന്ന ആൻഡ് മന്ത്ര കോടി ടുഗദർ. എന്താണ്, എന്തുകൊണ്ടാണ് അവർ രണ്ടും ഒരുമിച്ച് ചെയ്യാത്തത് അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യാതിരിക്കുന്നത് എന്നാണ് അതിന്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതിനകത്തിൽ ഒരു വിലക്കുമില്ല. അതിന്റെ കാരണം ഞാൻ സൂചിപ്പിച്ചത് പിന്നെ ചിലത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മന്ത്രകോടിയും കൂടി ചെയ്യുന്നതിന്റെ മിന്ന ഒഴിവാക്കി മന്ത്രകോടി ചെയ്യുന്നതിന്റെ കാരണം മന്ത്രകോടിക്ക് ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിംഗും കൂടിയുണ്ട്, ഒരു സാക്രമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗും കൂടിയുണ്ട്. മിന്നെന്നുള്ളതിന് ഒരു സാക്രമെന്റൽ ഒരു സിമ്പലിസം ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ മന്ത്രകോടിക്ക് നമുക്കറിയാം ബിബ്ലിക്കൽ മൂടുപടവുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ സാക്രമെന്റിലും ഈ മൂടുപടവുമായി ബന്ധപ്പെട്ട പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ ഈ മൂടുപടത്തിന് കുറച്ചും കൂടി ഒരു സാക്രമെന്റൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടുമാണ് തിരുമേനിമാര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നില്ല, അങ്ങനെ കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. മിന്നിന് കൊടുക്കുന്നില്ല നമുക്ക്, പക്ഷെ മിന്ന് വേണമെങ്കിൽ തിരുമേനിമാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു ഉത്തരത്തിൽ. അടുത്ത ചോദ്യം, അടുത്ത് വളരെ ഒരു ഒരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. മോതിരം വാഴുന്ന ശുശ്രൂഷയിൽ നൽകുക നന്മൊഴി മാനസമേ എന്ന കുപ്പിലിയോനിലെ സെക്കൻഡ് സ്റ്റാൻസ, അതായത് എക്ബോ, രക്തൻ നർദീൻ തൈലത്തിൽ എന്ന് പാടുന്നുണ്ട്. ഇംഗ്ലീഷ് സർവീസ് ബുക്കിലും ഓയിൽ ഓഫ് നർദീൻ എന്ന് പാടുന്നു. ബൈബിൾ റെഫറൻസ് ഗിവൺ ഈസ് സോങ് ഓഫ് സോളമൻ 4:14. പക്ഷെ അങ്ങനെ ഒരു തൈലത്തെ കുറിച്ച് ഈ വേദഭാഗത്ത് പറയുന്നതായി കാണുന്നില്ല. എന്താണ് നർദീൻ തൈലം എന്നാണ് ചോദ്യം. ആർക്കെങ്കിലും ആ ബൈബിൾ വേഴ്സ് ഒന്ന് വായിക്കാമോ? സോങ് ഓഫ് സോങ് ചാപ്റ്റർ 4:14. അല്ലെങ്കിൽ വേണം ഞാൻ വാക്കുകൾ പറഞ്ഞേക്കാം. ഐ തിങ്ക് സ്പൈക്ക് നാട് എന്നൊരു വേർഡ് എനിക്ക് പറയുന്നുണ്ട്. SPIKNARD. ഈ സ്പൈക്ക് നാട് എന്ന വേർഡ് നമ്മൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സ്പൈക്ക് നാട് എന്ന അതൊരു ഒരു ഓയിലാണ്. ആ ഓയിലിന്റെ ശരിക്കുള്ള പേര് നർദീൻ എന്ന് തന്നെയാണ്. അപ്പം അത് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ജടാമാംസി. ഇന്നും വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് ആയുർവേദ കൂട്ടുകളിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആയുർവേദ ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്ന ഒത്തിരി സ്ട്രെസ് റിലീഫും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു റെമഡിയായിട്ട് ഉപയോഗിക്കുന്ന, ക്യൂറായിട്ട് ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ജടാമാംസി തൈലം. അതിന്റെ പേരാണ് നർദീൻ തൈലം. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര് സ്പൈക്നാഡ് എന്നാണെന്നേ ഉള്ളൂ. അത് ആ നർദീൻ തൈലത്തേക്കാൾ ചുവന്നവനാണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പം അത് അത് അവിടെ പറയാം. നോർമലി ആകത്ത് സ്പൈക്നാഡ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നർദീൻ എന്ന വാക്കിന്റെ ഒരു സിനണിമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, മോതിരം വിടുന്നതിനും കിരീടം വാഴ്ത്തുന്നതിനും മുൻപായി മണവാളനും മണവാട്ടിക്കും വ്യത്യസ്ത പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത്. കിരീടം വാഴ്ത്തുന്ന സമയത്ത് മണവാളനും മണവാട്ടിക്കും ഒരേ പാട്ടാണ് പാടുന്നതെന്ന് പ്രാർത്ഥനകൾ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഒരേ പ്രാർത്ഥന മണവാളനും മണവാട്ടിക്കും ചൊല്ലാത്തത്? അത് ഞാൻ വിശദീകരിക്കാൻ പോയാൽ എന്നെ ആരും മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് വിളിക്കരുത്. നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ക്രിസ്തു കലയും സഭ ശരീരവുമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഭർത്താവ് തലയും ഭാര്യ ശരീരവുമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻസി അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ വിശദീകരിക്കാൻ എത്രമാത്രം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ദർ ഈസ് എ ഡിപ്പെൻഡൻസി ഫ്രം വൈഫ് ടു ഹസ്ബൻഡ്. അതുകൊണ്ടാണ് ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് മണവാളന്റെ ശിരത്തിൽ കിരീടം വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണമാണ്. അതുപോലെ തന്നെ മണവാട്ടിയെ ഒരു ഡിപ്പെൻഡൻസിയുമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി കരയെത്തിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ എന്നാണ് രണ്ടാമത് പറയുന്നത്. നമുക്ക് എല്ലാവരും ഇപ്പൊ ഈ ഒരു ഈ സമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കറിഞ്ഞുകൂടെ എത്രമാത്രം സെൻസിറ്റീവ് ആകുമെന്ന്. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മളെല്ലാവരും കഞ്ഞിയിൽ ഉപ്പിട്ട് കഴിക്കുന്നവരാണ്. കഞ്ഞിയും ഉപ്പും നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ ആരെങ്കിലും നിർബന്ധം പിടിക്കുകയാണ് കഞ്ഞിയുടെ അത്രയും ക്വാണ്ടിറ്റിയിൽ ഉപ്പിടണം എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അത് പറ്റിക്കലാകും, അല്ലെങ്കിൽ അതെങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഒരു ഡിപ്പെൻഡൻസി എപ്പോഴും സഭയ്ക്ക് ഭർത്താവിനോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, മണവാട്ടിക്ക് മണവാളനോട് ഉണ്ട്. അതുകൊണ്ട് എക്സ്റ്റേണലായിട്ട് വരുന്ന എല്ലാ വിധമായ ആക്രമണങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഈ ഭാര്യയെ അല്ലെങ്കിൽ സഭയെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവാണ് പുരുഷന് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ കിരീടം വാഴ്ത്തുന്നതിലൂടെ ഈ പുരുഷന് വേണ്ടി, അല്ലെങ്കിൽ അന്ന് രാജാവാണല്ലോ, ആ വിവാഹ ദിവസത്തെ രാജാവാണ്, അതുകൊണ്ടാണ് റോയൽ സിംബിളായി കിരീടം വാഴ്ത്തുന്നത്. നമ്മുടെ സഭയിലും പണ്ടൊക്കെ കിരീടമായിരുന്നു. ചില വീഡിയോസിലൊക്കെ പഴയ ആർക്കൈവ്സൊക്കെ നോക്കിയപ്പം പഴയ വീഡിയോസിലൊക്കെ തിരുവേനിമാര് കിരീടം തന്നെ വാഴ്ത്തി വെക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചില സഭകളിൽ ഇപ്പോഴും കിരീടം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മാറിയാണ് അതിനെ സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒരു റോയൽ സിംബലായി കാണല്ലോ. അപ്പൊ അതുകൊണ്ട് അന്നത്തെ രാജാവ് എന്ന് പറയുന്നത് രാജ്ഞിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ രാജാവിന് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഉണ്ടാകേണ്ട അനുഗ്രഹം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് അക്ഷയമായ അലങ്കാരങ്ങൾ അവിടം വരെ ശരിയാണ്, കർത്താവ് നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുന്നത് രണ്ടു പേർക്കും സെയിം ആണ്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് മണവാളനും അതുപോലെ തന്നെ മണവാട്ടിക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ഒരു ചോദ്യം കൂടി, രണ്ട് ചോദ്യം കൂടി ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് വിശദീകരിച്ചാണെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. കിരീടം വാഴുവിന്റെ ശുശ്രൂഷയിൽ മണവറയമേൽ എന്ന് തുടങ്ങുന്ന എക്ബോയിൽ ശുൽത്തോനന്മാർ ഹൈലേയർ കോസ് എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു. രണ്ട് വാക്കുകളല്ല, അത് മൂന്ന് വാക്കുകളാണ്. ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? ഞാൻ അത് എനിക്ക് തോന്നുന്നു ക്ലാസ് മിസ്സായ ആരോ ചോദിച്ച ചോദ്യമാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ശുൽത്തോനന്മാർ ഹൈലേയർ അർക്കാവോസന്മാർ അത് മൂന്ന് വാക്കുകളാണ്. നമ്മൾ മാലാഖമാരുടെ ഗണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ യാക്കോവിന്റെ ക്രമം കുർബാന ചൊല്ലുന്ന സമയത്ത് യാക്കോവിന്റെ ക്രമം ചൊല്ലുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് തന്റെ സ്തുതികളാൽ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് അച്ഛൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി സമുദ്രങ്ങൾ സ്വർഗീയ ഊർജ്ജയമിൽ പേരെടുത്തപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ മാലാഖമാർ പ്രധാന മാലാഖമാർ ഋഷ്യൻ ഓസൈന്മാർ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന മാലാഖമാരുടെ ഗണങ്ങളുടെ എണ്ണം പറയുന്നുണ്ട്. ശിൽപ്പനന്മാർക്ക് ഹൈലയന്മാർ ക്രൂദന്മാർ സൂപ്പന്മാർ എന്നൊക്കെ ഓരോരുത്തരുടെയും പേര് വരും. മാലാഖമാരുടെ പേരുകളാണ്. ഓരോ ഒമ്പത് സ്ട്രാറ്റ ഉണ്ടല്ലോ, നമ്മൾ ഏഞ്ചൽസ് ആർക്ക് ഏഞ്ചൽസ് എന്ന് തുടങ്ങുന്ന ഒരു ഒരു സെറാഫിംസ് ചെറൂബിംസ് എന്നൊക്കെ പറയുന്ന ഒരു ഒൻപത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസിന്റെ ചില വിഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ഒരു ഒരു സൗഭാഗ്യം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എബവ് ദം എന്നിവരെക്കാൾ നിന്നെ മേലാക്കി എന്നാണ് അവിടെ നമ്മൾ പാടുന്നത്. ഈ പറയുന്ന മാലാഖ വൃന്ദത്തെക്കാളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാക്കി മാറ്റുക, അത്രമാത്രം ഒരു പ്രാധാന്യമുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിവാഹ ശുശ്രൂഷയിൽ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീകളുടെ പേരുകൾ ഹവ്വ, സാറ, റബക്ക, റാഹേൽ, താമാർ എന്നിവയാണ്. പ്ലീസ് കൺഫേം ഇസ് ദെയർ എനി മോർ ഫീമെയിൽ നെയിംസ്. എനി മോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീമെയിൽ ആയിട്ടുള്ള പേരുകളായിട്ടില്ല എങ്കിലും പരിശുദ്ധ സഭയെ ഫീമെയിലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സോളമന്റെ പ്രണയിനിയെ നമ്മൾ ഈ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. അതുപോലെ ആദിമനീതിജ്ഞരെ വാദിയ എന്നുള്ള പാട്ടിനകത്തിൽ ഹവ്വ, സാറ റബക്ക, റാഹേൽ എന്നിവരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ശുശ്രൂഷയിൽ മോതിരം വാഴുവിന് ശുശ്രൂഷയിൽ താമാറിനെയും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീ പ്രാധാന്യമുള്ള സംഗതികൾ നമുക്കറിയാം. ഈ സഭയാം തിരു സഭയാം ഈ ഞാൻ എന്നുള്ള ആ പാട്ടിനെ കുറിച്ച് ഞാൻ ഒരുപാട് വിശദീകരിച്ചാണ്. അതുപോലെ നല്ലൊരു പാട്ടാണ് അത്. സഭ എന്ന മണവാട്ടി മണവാളനായ ക്രിസ്തുവിനെ കുറിച്ച് പാടുന്ന ഒരു പാട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ സഭ എന്നുള്ള ഒരു സ്ത്രീ ഒരു ഒരു ഫെമിനിൻ ഇമേജ് അവിടെയുണ്ട്. അതുപോലെ തന്നെ സോളമന്റെ പ്രണയിനിയായ വേറൊരു ഫെമിനിൻ ഇമേജ് ഉണ്ട്. അവർക്കൊപ്പം പേരില്ല എങ്കിലും സഭ ഫെമിനിനായിട്ടാണ് വരുന്നത്. ഈ മണവാട്ടിയും അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ച പാട്ടിൽ അതായത് ഉപമകളാൽ ശ്ലേമവും ചൊന്നാനേവം എന്നുള്ള പാട്ടിനകത്തിലും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള അതായത് ശലോമോന്റെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ മണവാട്ടിയെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഫെമിനിൻ ഇമേജസ് ഒരുപാടുണ്ട് എങ്കിലും പേരെടുത്ത് പറയുന്നത് ഇത് മൂന്നാല് പേരാണ്. 9-10 ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത്. 10 ചോദ്യങ്ങൾക്കും ആൻസർ പറഞ്ഞ് ഏതെങ്കിലും ക്ലിയർ ആകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലോ ആരെങ്കിലും ഈ സമയത്ത് ചോദിക്കാം.
ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് *5 പ്രസ് ചെയ്യുക. ഓക്കെ, ഒരാളോ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. മ്യൂട്ടിലാണോ? നമ്പർ എൻഡിങ് ഇൻ 8195. ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ാണോ? അതെ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ, ഞങ്ങൾക്ക് കേൾക്കുന്നില്ല.
നമ്മുടെ കേരള കൾച്ചറിലാണ് നമ്മുടെ ശുശ്രൂഷയില് പല കാര്യങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മേ ബി ഇസ് ഔട്ട് ഓഫ് പ്ലേസ്, പക്ഷെ ഒന്ന് ചോദിക്കണോ ഞാൻ ഓർക്ക്. നമുക്ക് നമ്മുടെ സഭയിൽ എന്തെങ്കിലും ഈ ഡ്രസ് കോഡുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കല്യാണത്തിന് ഡ്രസ് കോഡ് എന്തെങ്കിലും വെക്കുവോ? പണ്ടത്തെ അനുസരിച്ച് ഇപ്പൊ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ നല്ല ആയിട്ട് ഡ്രസ് ചെയ്ത് ബോഡി ഈസ് വെൽ കവേർഡ്, ബട്ട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, മണവാട്ടിയുടെ കാര്യത്തില് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കൽ ഒരു കല്യാണത്തിന് ഒരു തിരുമേ റിഫ്യൂസ് ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആരാന്ന് എനിക്കറിയത്തില്ല. നല്ലതായിട്ട് മോഡസ്റ്റ് ഡ്രസ് ചെയ്ത് പറഞ്ഞാലേ നടത്തുള്ളെന്ന്. നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും അതേപ്പറ്റി ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു 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 മോഡസ്റ്റ്ലി ഡ്രസ്ഡായിട്ട് വരുന്നതിൽ എൻകറേജ് ചെയ്യുവോ? സാരിയാ നമ്മുടെ ഡ്രസ്, അത് തന്നെ വേണോ? ഇങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ഒന്ന് ചോദിക്കാണ്. ഞാൻ കാലിഫോർണിയ വിളിക്കുന്നത്, ലോസ് ആഞ്ചലസ്. എന്റെ പേര് ലില്ലി എന്നാണ്, സെന്റ് തോമസ് ചർച്ചിലെ ആളാണ്.
നാളെ പോയി ചൂടാകാനൊന്നും പോകരുത് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ആന്റി പറഞ്ഞ നമ്മുടെ ക്ലാസിന്റെ ഭാഗമല്ല എങ്കിലും മോസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വളരെ നല്ലൊരു കാര്യം. നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂദാശയാണ് എന്നും വിശുദ്ധ കർമ്മമാണ് എന്നും മനസ്സിലാക്കി അതിന് വിശുദ്ധിക്ക് കോപ്പം തട്ടാത്ത രീതിയിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കണം, അതുപോലെ തന്നെ റോയൽ വസ്ത്രങ്ങളായിരിക്കണം എന്നുമാണ് സഭയുടെ നിർബന്ധം. അത് ഏത് വസ്ത്രമാകണമെന്നൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ഭാഗമായതുകൊണ്ടും കേരള സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് സാരി നമ്മൾ ക്രമീകരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു തലമുറയിലെ കുഞ്ഞുങ്ങളെടുത്ത് സാരിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അൺകവേർഡായിട്ട് ധരിക്കാൻ പറ്റുന്ന വേറൊരു വസ്ത്രവും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റം പറയുമല്ലോ കേട്ടോ, അങ്ങനൊരു പരാതി സാരിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സാരി എത്രമാത്രം മോഡസ്റ്റാണ് എന്നും ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള വസ്ത്രങ്ങളിലും എന്താ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാത്ത രീതിയിൽ, ഇതൊരു കൂദാശയാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വേഷം, അത് സാരിയാണെങ്കിലും ഉടുപ്പാണെങ്കിലും നമുക്ക് ധരിക്കാനുള്ള അനുവാദം നൽകണമെന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. അതിന് പൂർണ്ണമായിട്ട് ഏത് വസ്ത്രം ധരിക്കണം എന്ന തീരുമാനം എടുക്കേണ്ടതും നമ്മുടെ ഒരു ഒരു ലൈംഗിക ഒരു ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് അതിന് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ സുന്നതോസം അതിന് തീരുമാനം എടുക്കേണ്ടത്. അത് ഓരോ സാഹചര്യം പ്രത്യേകിച്ച് ഓരോ നമ്മുടെ സഭയാണെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ഓർത്തഡോക്സ് സഭയായാലും ഒരുപാടൊക്കെ നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായിട്ടൊക്കെ ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒരുപാട് കാര്യം. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആന്റി പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അത് അതിര് കിടക്കാറുണ്ട്. ചില സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് അതിര് കിടക്കാറുണ്ട്. അങ്ങനെ കിടക്കാത്ത രീതിയിൽ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. അത് വികാരി അച്ഛന്മാരെ ഇടവക മത്ര ഗുരുക്കന്മാരോടൊക്കെ ആരും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വെഡിങ് പ്ലാനറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുപോലെ തന്നെ വികാരി അച്ഛന്മാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അച്ഛന്മാരുടെ ഒരു ഒരു അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് വിവാഹ ശുശ്രൂഷ ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു മാതൃക. അപ്പൊ നമുക്ക് ശുശ്രൂഷ കുറച്ചും കൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് ആക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ അത് കുറച്ചും കൂടെയൊക്കെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാക്കാനും പറ്റും. അതിപ്പോ എല്ലാ കാര്യത്തിലും എന്നാൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇതൊരു വിവാഹ ശുശ്രൂഷയാണ്, കൂദാശയാണ്. കൂദാശയുടേതായിട്ടുള്ള വിശുദ്ധി നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള വസ്ത്രധാരണം, പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരു റോയൽ വസ്ത്രധാരണമായിരിക്കും. മറ്റുള്ള വരുന്നൊക്കെ വ്യത്യസ്തമായി കുറച്ചൊരു ഒരു റോയൽ ലുക്ക് കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം എന്നുമാണ് സഭയുടെ ഒരു നിർബന്ധം. അല്ലാതെ ഇന്ന വസ്ത്രം ധരിക്കണം ഇതുവരെ സഭയ്ക്ക് നിർബന്ധം ഉണ്ടായിട്ടില്ല. അവിടെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
മോഡസ്റ്റ്ലി ഡ്രസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ചേഞ്ചസ് ഇപ്പം പ്രത്യേകിച്ച് ബ്രൈഡിന്റെ ഡ്രസ്സിൽ വരുന്നുണ്ട്. അതൊരു പെയിൻഫുൾ തിങ്.
അതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് പിന്നീട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അത് നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പം ശുശ്രൂഷയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ദേശത്തിലും നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രീഡം മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ആ കാര്യത്തിൽ വന്നു എന്നുള്ളതാണ്.
അടുത്ത ആളിനെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ എൻഡിങ് ഇൻ 0313 ചോദിച്ചോളൂ.
ഹലോ, ഹലോ,
ആ കേക്കാം.
എന്റെ പേര് സൂസമ്മ കുര്യാക്കോസ്. എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇത്രയും ഭക്തി ആദരവോടുകൂടിയെല്ലാം മിന്ന കെട്ടുന്നു, ഉദാസിയെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് മിന്ന കെട്ടുന്നു. മിന്ന എന്ന് പറഞ്ഞൊരു സംഗതി കുരിശുണ്ട്, അത് കെട്ടി കൊണ്ട് നടക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു കഴുത്തില്. പക്ഷേങ്കിൽ കല്യാണം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു യങ് സ്ത്രീ, ഏതെങ്കിലും ഒരു യങ് സ്ത്രീകളിൽ കഴുത്തിൽ മിന്ന കിടക്കുന്നത് കാണാൻ വളരെ പ്രയാസമാണ്. ആരെങ്കിലും ഒക്കെ വല്ല സീനിയേഴ്സ് അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ കഴുത്തിൽ കിടക്കും മിന്ന. അല്ലാത്ത ഈ മിന്നിനെ എടുത്ത് അപ്പോഴേ എടുത്ത് എവിടെയോ എവിടെയെങ്കിലും കൊണ്ടിടും, എവിടെ തന്നെയാണെന്ന് തന്നെ പേർക്കും അറിയില്ല. പല സമയത്തും പള്ളികളിൽ മിന്ന് പൊട്ടിക്കിടക്കുന്നത് പറക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിന്ന് എപ്പോഴും മരണം വരെ ഇടണമെന്നാണോ എന്നാണ് കേട്ടിട്ടുള്ളത്, അത് ശരിയാണോ അച്ഛാ? രണ്ടാമത്തെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ മിന്നിന്റെ കാര്യം ചോദിച്ചത്, ഈ മിന്നിന് യാതൊരു വിലയും അത്ര കല്യാണം എങ്ങനെ ലേഡീസ് കൽപ്പിക്കുന്നില്ല.
ആന്റി എവിടുന്ന? സ്ഥലം എവിടെ?
ചിക്കാഗോയിൽ
നിന്നാണോ? നമ്മളുടെ ഒരു ഒരു മിന്ന എന്ന് പറയുന്നത് ഈ ഹൈന്ദവ പാരമ്പര്യത്തിൽ തീമന്തരേഖയിൽ സിന്ദൂരം ഇടിവിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഒരു ഐഡന്റിറ്റിയാണ്. ഐ ബിലോങ് ടു സംവൺ എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു ഐഡന്റിറ്റിയാണ് നമ്മുടെ മിന്ന. അത് ഭർത്താവിന്റെ മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. അതൊരു ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫ്ലവറിയാറ്റി ആണെങ്കിൽ പറഞ്ഞേ ഉള്ളൂ. അതൊരു കഴുത്തിലിടുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു ഒരു പാരമ്പര്യം. അതൊരു ധൈര്യമാണ്, കഴുത്തിൽ
അഭിമാനം. ഒരു വിവാഹിതയായ സ്ത്രീക്ക് അത് അഭിമാനമാണ്, അത് ധൈര്യമാണ്. പക്ഷേങ്കില് ഈവൻ പള്ളികളിൽ എന്തോ
ആന്റി പറഞ്ഞപ്പോഴാണ് ഈ കാര്യം സത്യം പറഞ്ഞ ഞാൻ അറിയുന്നത്. എന്റെ ഭാര്യ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാനിതുവരെ കണ്ടില്ല. അവർ ഒരു നിമിഷം പോലും എന്നെ മിന്ന ഊരി വെച്ചിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് അങ്ങനെ ചോദിച്ചിട്ട് വരും, ഊരിക്കോട്ടെ ചോദിച്ചു.
പക്ഷേ ഇവിടെ ഇവിടെ എന്ന് വെച്ചാല് വളരെ ചുരുക്കം പേരെ മിന്നിട്ടുണ്ട് നടക്കുന്നുള്ളൂ. 100 പേര് നോക്കിയാൽ 10 പേരുടെ കഴുത്തിൽ മിന്ന് കാണിയല്ല. അത് ഈ സാരിയുടെ മാച്ചിങ് അനുസരിച്ചുള്ള മാലകൾ കിട്ടും, മിന്നടിയല്ല. അങ്ങനെ മാച്ച് അനുസരിച്ചുള്ള കളറുള്ള പേളും മുത്തും ഡയമണ്ടും ഒക്കെ ഇടും, പക്ഷെ മിന്ന കാണിയല്ല. ഇങ്ങനെ ഇതിപ്പോ നമുക്ക് പറയാനേ പറ്റുള്ളൂ. മാതാപിതാക്കൾക്ക് അവരവരുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുമില്ല.
അതൊരു വലിയ ഒരു ഒരു കാര്യം തന്നെ. നമ്മള് പല കാര്യങ്ങളും സഭ എന്ന രീതിയിൽ നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ ചില ഡിസിപ്ലിനും കൂടിയുണ്ട്. അത് കൂടുതൽ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്നാണ് കൂടുതലും പഠിക്കുന്നത്. അച്ഛന്മാർ ചിലപ്പോൾ അതൊക്കെ മറന്നു ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ. കൂടുതൽ കാര്യങ്ങൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്.
ഓക്കെ,
അത് ഞാൻ എനിക്ക് ശ്രദ്ധിച്ചോളാം. ആരെങ്കിലും മിന്നിടുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല.
ഓക്കെ, താങ്ക് യു ആന്റി. ആന്റിക്ക് രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു.
അത് മറന്നുപോയി. സീനിയറായിപ്പോയി, മറന്നു.
ഓക്കെ, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഞാൻ ഓർക്കുമ്പോ *5 പ്രസ് ചെയ്താ മതി ഈ കോളില്. അടുത്ത ഒരാളും കൂടെ ഉണ്ട് അച്ഛൻ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ എൻഡിങ് ഇൻ 5312. നമ്പർ എൻഡിങ് ഇൻ 5312 അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. അവിടുത്തെ ഹാൻഡ്സെറ്റ് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ.
ഇല്ല,
ഒന്നും കേൾക്കുന്നില്ല. ഹലോ,
കേട്ടല്ല
ഓക്കെ. അറിയാതെ കൈ തട്ടിയതാണോ എന്ന് അറിയത്തില്ല. 5312 നമ്പർ അറിയാതെ ചെയ്തതാണ്, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
Are you talking about the telephone number?
Yeah, the last four digits of the telephone number.
Okay, so okay.
Do you have any question to ask?
Yes, it is not a question. I want to make a little statement. I hope
okay,
it is okay.
Yeah, sure, go ahead.
My name is Arama Matthew. I'm from St. Thomas Orthodox Church, Atlanta. Now, you know, Achan talked about equality of husband and wife. I want to say that, you know, my husband and I are equal, but my husband is more equal. It is okay for me to admit that. So, you know, people have to accept that.
Yeah, it's an absolutely... പ്രാർത്ഥനകളുടെ അത് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ, തുല്യമല്ല എന്നാണെങ്കിൽ തുല്യരാണ് എന്നിരുന്നെങ്കിലും നമുക്ക് ഇച്ചിരിയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നല്ല അതിനെ ബേസ് ചെയ്ത് ആൻറ്റി പറഞ്ഞത് എന്ന് തോന്നുന്നു.
ഐ സപ്പോർട്ട് ദാറ്റ്, യു നോ, ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്, യു നോ. ബട്ട് അനദർ തിങ് അബൌട്ട് ദ ഡ്രസ് കോഡ്, യു നോ, ആക്ച്വലി വി വർ ഗോയിങ് ടു ദ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഇൻ മൺഗോമറി, അലബാമ. Because we didn't have an Orthodox church nearby. This was the only Orthodox church we could attend. The priest there told us that he went for a wedding and the girl was wearing the gown without the top. And so the Achan told the girl, take a shawl and cover your shoulders, otherwise I cannot conduct this wedding. So she had to do that and he conducted the wedding for them.
Very good.
Really happened. That is what Achan told us. Of course, we have to...
Yeah, dress code ne kurichulla question vannappa andide abhiprayam rekhapeduthiyathaanu. Ingane or incident andide experience and share cheyathaanu ingane kettittundu ennallathu. Yeah. Thank you, Andy. Thank you, Sarah, my Andy.
Thank you for giving me the opportunity to express my feelings.
Andy, അങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അച്ഛന്മാർക്കായാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളോട് തിരുമേനിമാര് ചോദിക്കുമായിരിക്കും, എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫീഡ്ബാക്ക് കിട്ടുന്നത് നല്ലതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ. നമുക്ക് സൊസൈറ്റിയുടെ ഒരു ആഗ്രഹം കൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു കൺവീനിയൻസും കൂടി, കൺവീനിയൻസ് അല്ല നമ്മുടെ ഏരിയത്തിന് മേൽ പറഞ്ഞ ഓർത്തഡോക്സ് ഈസ് നോട്ട് എ കൺവീനിയൻസ്, കൺവിക്ഷൻ എന്ന് പറയാറുണ്ട്. അത് കൺവീനിയൻസ് അല്ല എങ്കിലും നമ്മളുടെ ആൾക്കാരുടെ ഒരു പൾസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു ചില തീരുമാനങ്ങളൊക്കെ അമെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാരുടെ ഒരു ഇത് കൂടി ചോദിക്കുമായിരിക്കും. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറയാം. താങ്ക് യു.
Thank you, Andy, for the feedback. Arkangilin chodyam cheyikuno, I don't have any more raised hands. Undengil star 5 press cheya. PC George achana join cheyittundu. Achana rendu vaakku onnu parayunnathayirikkum. PC George acha, kekkam acha?
Kekkam. Njan parayunnathu kekkavallo alle?
Okay. Kekkam.
Sorry, enikku aadimam keranayittu saadhichilla. Njan kurachu neram aayade ullu join cheyittu. അച്ഛന്റെ ക്ലാസ്സുകളൊക്കെ ഇന്ന് ഇന്ന് അവസാനിക്കുകയാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ഇന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പം കയറിയപ്പോഴേ രണ്ട് കാര്യങ്ങൾ കേട്ടു. ആന്റിയുടെ, സാറാമ്മ ആന്റിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടു. അതിനു മുമ്പേ ഒരു ആന്റി സംസാരിക്കുന്നുണ്ടായിരുന്നു, അതിനകത്ത് മിന്നിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞതിനോട് ചേർന്ന് ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. ഈ മിന്നെന്നുള്ളത് രണ്ടർത്ഥത്തിലല്ല, ഒറ്റ അർത്ഥമേ ഉള്ളൂ. പക്ഷെ അത് കാണേണ്ടതായ രീതി വിശുദ്ധ സഭയിൽ നിന്ന് ആണ് അത് സ്വീകരിക്കുന്നത്. അമ്മിന്നില് നമ്മൾ 9 ആത്മാവിന്റെ ഫലങ്ങളെ കുറിക്കുന്ന മുത്തുകള് അതില് വെച്ചിട്ടുണ്ട്. 9 മുത്തുകൾ ആയിട്ട് ആ കുരിശിന്റെ അടയാളം അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴ് അതാ ഒരു ആത്മീയ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള അർത്ഥത്തിലും അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത്, ഒന്ന് വിശുദ്ധ സഭയിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പ്രായമായ ആൾക്കാർക്ക് അറിയാം, മരിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ഈ മിന്ന് എന്നാ ചെയ്യുമെന്നറിയാവോ? ആ മിന്ന് പൊതിഞ്ഞിട്ട് അവിടുത്തെ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിലിടും. നേർച്ചപ്പെട്ടിയിൽ നിന്നൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് അത് വിശുദ്ധ സഭയിൽ നിന്ന് അത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം പ്രധാനമായിട്ടും ഉണ്ട്, ആത്മാവിന്റെ ഫലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ഈ മിന്ന് കഴുത കെട്ടിക്കുന്ന നമ്മുടെ ഭർത്താവാണ്, അത് ഭർത്താവിനോടുള്ള വിധേയത്വം. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് കാണിക്കാനായിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഭയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ഇടയിലെ വിവാദമായ മറ്റൊരു വിഷയമാണല്ലോ ഈ റിങ് കൈമാറ്റം ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളത്. പഴയ ഒരു വീഡിയോ ഒക്കെ ഇതൊക്കെ പോവുകയും നമ്മൾ അതിൽ എങ്ങനെ വേണമെന്നൊക്കെയുള്ള ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ അത് എക്സെപ്ഷണലായിട്ട് വന്ന ഒരു കേസ് എന്നുള്ളതേ ഉള്ളൂ. ഈ റിങ് ഇടുന്ന സമയത്ത് സഭയാണ്, സഭയിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. ഈ മോതിരം, കിരീടം, അതുപോലെ തന്നെ മിന്ന് മണവാളൻ തന്നെയാണ് അണിയിക്കുന്നത് എങ്കിൽ പോലും അത് മണവാളന് സ്വന്തമാണ് മണവാട്ടി. എന്നാൽ യേശുക്രിസ്തുവിന് സ്വന്തമാണ്, ആ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മണവാളൻ ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി. അതല്ല മണവാളൻ പിന്നീട് അല്ലെ വീട്ടുകാരോ ഈ മിന്ന് കൊണ്ടുപോകാറില്ല, അത് ദൈവാലയത്തില് നിക്ഷേപിക്കുക ചെയ്യുന്നത്. അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ മിന്നെന്ന് പറയുന്നത് ആ അടയാളം, ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് ആര് നിങ്ങളുടെ കഴുത്തിൽ അത് ചാർത്തിയോ, ഇവിടെ പറഞ്ഞ വളരെ 100% കറക്റ്റാ, ആര് നിങ്ങളുടെ കഴുത്തിൽ ചാർത്തിയോ അദ്ദേഹവുമായിട്ടുള്ള ചേർന്നുള്ള ബന്ധം, വിശുദ്ധ സഭയുമായിട്ട് ചേർന്നുള്ള ബന്ധത്തില, യേശുക്രിസ്തുവുമായിട്ട് ചേർന്നുള്ള ബന്ധത്തില, ക്രിസ്തു നായകനായിരിക്കുന്ന ക്രിസ്തീയ ഭവനത്തിന്റെ വക്താക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ അത് കാണാനും അത് കേവലം ഭർത്താവിനോടുള്ള ഒരു വ്യക്തി എന്നുള്ള തലത്തിലുള്ള ഒരു നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണമെന്നുള്ളതല്ല അത് കാണേണ്ടത്. അതിനേക്കാൾ ഉപരി യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം, യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്, ആ ഭർത്താവാണ് എനിക്ക് അത് അത് ചാർത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനോടുള്ള വിധേയത്വം എന്നുള്ളത് കാണിക്കുവാൻ വണ്ണം അത് പൂർണ്ണസമയവും നമ്മൾ കഴുത്തിൽ അണിയേണ്ടത് തന്നെയാണ്. അത് വളരെ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടതായ കാര്യമാണ്. അതുകൊണ്ടത് അത് ഞാനൊന്ന് അച്ഛൻ പറഞ്ഞതിനോട് ചേർന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നുള്ള താലിയുടെ മോഡലൊക്കെ ആണെങ്കിലും പക്ഷെ അതിനകത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഇതാണ്, ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു എന്നുള്ള അർത്ഥത്തില് കുരിശാണ് അതില് ആലേഖനം ചെയ്തിരിക്കുന്നത്. 9 ആത്മാവിന്റെ 9 ഫലങ്ങളെ കാണിക്കുന്ന രീതിയിൽ കുരിശാണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ പറഞ്ഞ കാര്യത്തില് ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്നത്. തീർച്ചയായിട്ടും നമ്മള് പല ദൈവ ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളിൽ ഒക്കെ തന്നെ മണവാട്ടി എന്ന് പറയുമ്പോൾ ഗൗണൊക്കെ ധരിക്കാം, അത് നമ്മള് വസ്ത്രം ധരിക്കുന്നതിന്റെ ഉദ്ദേശം ശരീരം പരിപൂർണമായിട്ട് മറയ്ക്കുക എന്നുള്ളതാണല്ലോ. പലപ്പോഴും നമ്മള് ഇന്നാളി ആരാണ്ട് പറഞ്ഞു കേട്ടതുപോലെ ആ പള്ളിക്കകത്തൂടെ കിടക്കുന്നതിന്റെ മിച്ചമുള്ളതിന്റെ ഈ പുറകെ വെറുതെ ഇങ്ങനെ കിടക്കുക മീറ്റർ കണക്കിന് തുണി, അതിലൊരു ശകലം എടുത്ത് അവള് ആ ഷോൾഡറിലും കഴുത്തേലും ഒക്കെ ഒന്ന് ഒരു ശകലം ഒന്ന് ചുറ്റുകയായിരുന്നെങ്കിൽ അറപ്പില്ലാതെ നിന്ന് കല്യാണം നടത്തി കൊടുക്കാവുന്ന ഇന്നാളിലേതൊരു റമ്പാച്ചൻ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് അതങ്ങനെ അങ്ങനൊക്കെ അല്ല, ഞാൻ പറഞ്ഞതിനെ തമാശായിട്ട് പറഞ്ഞതല്ല, അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഉൾക്കൊണ്ടതായ ഒരു കാര്യം. അതുകൊണ്ട് ഇതൊക്കെ അത് പല കൾച്ചറിന്റെ ഒക്കെ രീതിയിലാണെങ്കിൽ തന്നെയും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ അനുവർത്തിക്കേണ്ടതായ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ ചെന്നാലും അവിടുത്തെ ഐഡന്റിറ്റിയിലേക്ക് പോകുന്നത്. ബാക്കി എല്ലാവരും അവരവരുടെ സ്വന്തം ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും, അതിനാർക്കും ഒരു കമ്മ്യൂണിറ്റി മടിയില്ല. അത് മറ്റു നമ്മളെ മറ്റുള്ളവരെ പുകഴ്ത്തുകയും ചെയ്യും, പഞ്ചാബികൾ ചെയ്ത പുകഴ്ത്തും, ചൈനക്കാർ ചെയ്ത പുകഴ്ത്തും, മറ്റു ഓർത്തഡോക്സ് ചർച്ചുകാർ ചെയ്ത പുകഴ്ത്തും, എല്ലാരും പുകഴ്ത്തും, അവര് എല്ലാരും ഭംഗിയായിട്ട്. എത്യോപ്യക്കാരെ ഓർത്തഡോക്സ് ചർച്ച് നിങ്ങൾക്കറിയാമല്ലോ, അവരവരുടെ ഡ്രസ് കോഡ് ഒന്നും ഒരിക്കലും മാറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നു, മിന്നിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു, ഡ്രസ്സിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൺവീനിയൻസും കോംപ്രമൈസും ഒന്നുമല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ചില പാരമ്പര്യങ്ങളുണ്ട്. അത് ഞാൻ സാരി ഉടുക്കണമെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. വസ്ത്രം മാന്യമായി, വസ്ത്രം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അതിന്റെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഗൗൺ ഉപയോഗിക്കാം, കുഴപ്പമില്ല, നമ്മുടെ ഇവിടുത്തെ രീതിയായതുകൊണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച്, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഗുണം അതാ, ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ഗുണം. ആ അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ അവരത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യും. പക്ഷെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. അതിന് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് മാതാപിതാക്കൾക്ക് സാധിക്കും. അതല്ലെങ്കിൽ ഈ പള്ളിയിൽ അച്ഛൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ അങ്ങ് ഒറ്റപ്പെട്ടു പോകും. പറയാം, എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ 10 കൊല്ലം ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അതുപോലെ ഓരോരുത്തർക്കും കാണും. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആ കാര്യത്തിൽ നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഓക്കെ, പിന്നെ ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞ കുറെ നാളുകളായി കുറെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും നമുക്ക് എടുത്തു തന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ സമയം അതിനുവേണ്ടി വിനിയോഗിച്ച അച്ഛന് കുഞ്ഞുമൊക്കെ ഉള്ളതാണ്, വീട്ടിലെ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അച്ഛന് ഇതിനുവേണ്ടി വളരെ താല്പര്യപൂർവ്വം, ഞാൻ ആദ്യം അച്ഛനെ വിളിച്ച സമയത്ത് തന്നെ വളരെ ഉത്സാഹപൂർവ്വം അത് നിർവഹിക്കുകയൊക്കെ ചെയ്തു. എനിക്കാണെങ്കിൽ എല്ലാ ക്ലാസ്സുകളും കേൾക്കാൻ പറ്റിയില്ല, പല അസൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷെ അച്ഛനത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. തുടർന്നുള്ള വർഷങ്ങളിലും അച്ഛന്റെ സാന്നിധ്യവും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. അച്ഛന്റെ സമയത്തിന്, അച്ഛന്റെ ശ്രേഷ്ഠമായ ക്ലാസുകൾക്ക്, MMVS ഭദ്രാസന തലത്തിലുള്ള എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ടും ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും പ്രതികരിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അച്ഛന്റെ ദൈവാലയം, അച്ഛന്റെ പ്രവർത്തനങ്ങൾ സകലതും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകാരങ്ങളിൽ ദൈവം എടുത്ത അച്ഛനെ, അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് 1, 30, 60, 100 മേനിയായിട്ട് ഫലം നൽകി അച്ഛനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും അറിയിക്കുകയും ഞങ്ങളെല്ലാവരുടെയും സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ അല്പമായി അധികമായി ഈ ക്ലാസ്സുകളിലൊക്കെ വേദപുസ്തകം വായിച്ചും അല്ലാതെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിച്ചും പല രീതിയിൽ സഹകരിച്ചവരുണ്ട്. അവരോടെല്ലാം ഉള്ള സ്നേഹം അറിയിക്കുന്നു. എന്റെ സാന്നിധ്യത്തിലും ബഹുമാനപ്പെട്ട മിസ് ആന്റിയും സുജയ ആന്റിയും വളരെ അനുഗ്രഹീതമായിട്ട് പ്രിയപ്പെട്ട രൂപയും അതിന് നേതൃത്വം നൽകി കാര്യങ്ങളിൽ സഹകരിച്ചതിലുള്ള സ്നേഹം അവരോടും പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അച്ഛ. അച്ഛ, എനിക്ക് ഒരു മെസ്സേജ്, രണ്ടച്ഛന്മാരോടും കൂടിയാണ് ഒരു മെസ്സേജ് എനിക്ക് ഒരാളെ അയച്ചത്. നമ്മുടെ മുന്നിട ഇതിന് 2 ക്ലാസ്സുകളിലും മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, മിന്നില് 7 ബീഡാണോ മണികളാണോ 9 ആണോ, 2 കണ്ടിട്ടുണ്ട്, എന്താണ് കറക്റ്റ് എന്ന്. അപ്പൊ അന്ന് വിശദീകരണം തന്നതില് 7 മണികളെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോൾ അച്ഛനെ 9 പറഞ്ഞല്ലോ എന്ന് ആണ് വന്നത്.
അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു. അതെ, അതിന്റെ ഒരു വിശദീകരണം ഞാൻ പറയാം. അത് രണ്ട് രീതി, അതായത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈ ധൂപക്കുറ്റിയില് 72 മണികൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. 72 മണികൾ, ആ 72 അറിയിപ്പുകാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, മണികളല്ല, കണ്ണികൾ, 72 കണ്ണികൾ, ഒരു ചങ്ങലയിലെ കണ്ണികൾ 72 ആയിരിക്കണമെന്ന് ആണ് ഒരു ചിന്ത. പക്ഷെ നമ്മളിപ്പോ എണ്ണി നോക്കിയാൽ 72 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ 7 പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ് കടന്നു വന്നത്, പിന്നീട് കടന്നു വന്നതായ ഒരു കാര്യമാണ്. 2 കാര്യങ്ങൾ, 1, പൂർണതയെ കുറിക്കുന്ന സംഖ്യയാണ് 7. 2, 7 കുദാശകളെ ഉദ്ദേശിച്ചുകൊണ്ടും കൂടെ പിന്നീട് കടന്നു വന്നതായ ഒരു പാരമ്പര്യം. പക്ഷെ ഈ 9 മണികൾ, ഞാൻ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഈ 9 മുത്തുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അച്ഛൻ വിശദീകരണം നൽകിയപ്പോഴും 7 പറഞ്ഞത്.
ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് സെമിനാരിയിലെ അച്ഛന്മാരൊക്കെ ഈ വിശ്വാസത്തെ കുറിച്ച് പഠനത്തെ കുറിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്, ഞാൻ അതാണ് റഫർ ചെയ്തത്. നമ്മുടെ തോമസിന്റെ ഒരു ആർട്ടിക്കിളിലാണ് ഞാൻ അത് റഫർ ചെയ്തത്. അത് ഏഴാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് രണ്ട് പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ അത്
അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഉണ്ട്. ഞാൻ എന്റെ അമ്മയുടെ പിന്നെ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടായിരുന്ന മിന്നിൽ നോക്കിയപ്പോഴേ 9 മുത്തുകളായിരുന്നു. എന്നാൽ എന്റെ വൈഫിന്റെ പിന്നെ മാലയെ നോക്കിയപ്പോൾ അതിൽ വന്നിരിക്കുന്നത് 7 മുത്തുകളാണ്. ശരിയാണ്, അച്ഛൻ പറഞ്ഞ ശരിയാണ്. അപ്പൊ ഈ 9 ആത്മാവിന്റെ ഫലം പറ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇപ്പൊ 7 ആണെങ്കിലും 9 ആണെങ്കിലും അതിന്റെ വിശദീകരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ അതിനേക്കാൾ ഉപരി അത് സഭയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ക്രിസ്തു എന്ന മണവാളന് വേണ്ടിയാണ് ഈ മണവാളൻ അത് അണിയിക്കുന്നതെന്നും ക്രിസ്തുവിനോടുള്ള വിധേയത്വം ഈ മണവാളനിലൂടെ ക്രിസ്തീയ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് പൂർത്തീകരിക്കത്തക്കവണ്ണം അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുൻപായിട്ട് മന്ത്രകോടി അണിയിക്കും, തലയിൽ അല്ലെങ്കിൽ മടക്കിയെങ്കിലും വെക്കും മരിച്ചു കഴിയുമ്പോഴേ. പക്ഷെ ഈ മിന്ന് നേർച്ചപ്പെട്ടിയില് എനിക്ക് തോന്നുന്നു ഈ കുഴിക്കാണം വെക്കുന്ന സമയത്ത് അതിൽ ബന്ധപ്പെട്ടൊരു മക്കള് ആണെങ്കിലെ മക്കള് മരുമക്കളാണ് മരുമക്കൾ അവരാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇത് ഇപ്പൊ എത്രമാത്രം അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ചിന്തകളും ആശയങ്ങളും അങ്ങനെയാണ്. അത് അനുവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ തുടരണമെന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കാം. അപ്പൊ ഈ കൺഫ്യൂഷൻ ദയവായിട്ട് അത് മനസ്സിലിരിക്കേണ്ടതായ കാര്യമില്ല. 9 ആണെങ്കിലും 7 ആണെങ്കിലും 9ഉം 7ഉം രണ്ടും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം വിശദീകരണമായിട്ട് പറയാം.
താങ്ക് യു അച്ഛ, താങ്ക് യു ജൂബി അച്ഛ, കിസി ജോർജ് അച്ഛ. ഫെബ്രുവരി മുതലുള്ള ആഴ്ചകളിൽ ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ നമ്മെ മാട്രിമണിയെ, ഹോളി മാട്രിമണിയെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് ദൈവകൃപ ഈ വർഷം അവസരമുണ്ടായി. വിവാഹ ശുശ്രൂഷയെ കുറിച്ച് അച്ഛന്റെ ക്ലാസ്സുകൾ ഒരുപാട് വിവിധ മേഖലകളിലൂടെ അച്ഛൻ അതിന്റെ കൺസെപ്ഷൽ, കൾച്ചറൽ, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇവയൊക്കെ വളരെ വിശദമായിട്ട് ഓരോ ക്ലാസ്സുകളിലും നമുക്ക് മനസ്സിലാക്കി തരികയും പഠിപ്പിക്കുകയും ചെയ്തു. ഒരു മണിക്കൂർ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഇത് ധാരാളം റിസർച്ചും പേപ്പേഴ്സും ഒക്കെ വായിച്ച് റെഫർ ചെയ്ത് മാത്രമേ ഇത്രയൊക്കെ കോട്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ജോബി അച്ഛന്റെ സമയം, പഠനം, അറിവുകൾ ഇതൊക്കെ ക്ലാസ്സുകളിലൂടെ നമുക്ക് പകർന്നു തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വിവാഹം എന്ന ശുശ്രൂഷയെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഈ ക്ലാസ്സുകൾ മുഖാന്തരമായി അതിന് മുഖാന്തരമായ അച്ഛനെയും കേൾക്കുവാനായി ദൈവം നമുക്ക് ഏവർക്കും നൽകിയ അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കേസ് സ്റ്റഡി ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയും പ്രാവർത്തികമാക്കുകയും ആക്കാൻ സാധിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ആദ്യത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറയുവാനായിട്ട് വിട്ടുപോയിരുന്നു. നമ്മുടെ ഭദ്രാസനത്തിലെ OCYM ചുമതല ബഹുമാനപ്പെട്ട ജോബി അച്ഛനാണ് വഹിക്കുന്നത്. OCYM ഡയോസിഷൻ വൈസ് പ്രസിഡന്റ് ആയി അച്ഛൻ വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷ നടത്തി വരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നിരിക്കുമെങ്കിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഒരു പൊതു പറയാനായിട്ട് വിട്ടുപോയി, ക്ഷമിക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, ഈ ചോദ്യങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സുകള് കുറച്ചുകൂടെ ഒരു ലൈവ്ലി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് നേരിട്ട് ചോദിക്കുന്ന ഒരു രീതി, അത് അച്ഛന് ഒത്തിരി പ്രാവശ്യം നമ്മളെ ചോദ്യം ചോദിക്കാനായിട്ടൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്നു. എങ്കിലും അധികം ആരും കുറച്ചൊക്കെ ചില ആഴ്ചകളിൽ എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്, ചില ആഴ്ചകളിലൊന്നും ആരും ഒന്നും അയച്ചു തരാറില്ല. അങ്ങനെയാണ് ലൈവായിട്ട് ചോദിക്കുന്ന ഈ ഒരു രീതിയിലോട്ട് നമ്മളെ ചിന്തിച്ചു തുടങ്ങിയതും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ലൈവ്ലി ആയിട്ടും നമ്മുടെ ലാസ്റ്റ് ഒരു 3-4 ക്ലാസ്സസ് അങ്ങനെ നടത്തുകയുണ്ടായി. അപ്പോ ധാരാളം പേരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ലൈവായിട്ട് അച്ഛൻ അതിന് ഉത്തരം പറയുകയും ചെയ്തു. അതിനോട് എല്ലാ ചോദ്യം ചോദിച്ചവർക്കും അച്ഛനോടും ഇതിനെല്ലാം വളരെ ക്ഷമയോടുകൂടി ഉത്തരം പറഞ്ഞ് അച്ഛനോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. MMVS പ്രവർത്തനങ്ങളിൽ തുടർന്നും അച്ഛന്റെ സഹകരണവും ലീഡർഷിപ്പും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ജോബി അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മർത്തമറിയ സമാജത്തിന്റെ പേരിൽ PC ജോർജ് അച്ഛൻ ഓൾറെഡി നന്ദി അറിയിച്ചിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, എത്രയും നാളും പതിവായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്, പിന്നെ സമ്മറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് ടൈഡപ്പാണ്, എന്നിരുന്നാലും നമുക്ക് നല്ല അറ്റൻഡൻസ് ഉണ്ട് എല്ലാ ക്ലാസ്സുകളിലും. എല്ലാവരോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ആഴ്ച മുതൽ ബുധനും വ്യാഴവും 2 ദിവസവും നമുക്ക് ഇംഗ്ലീഷിലുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു 3 ആഴ്ചയോളം നമുക്ക് 2 ദിവസവും ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളായിരിക്കും. വേറെ ഒന്നും ഇല്ല, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
താങ്ക്സ് പറഞ്ഞോട്ടെ. ഞാനും കൂടെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ദൈവത്തിന്റെ ഒരു പ്രേരണ മൂലമായിരിക്കും തിരഞ്ഞെടുത്തതിന് പ്രത്യേകം അച്ഛനും. അതുപോലെ ഈ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ ഒരു മടുപ്പുമില്ലാതെ എനിക്കറിയ പലതവണ എന്റെ ഭാഗത്തും ഒക്കെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മടുപ്പുമില്ലാതെ ഇത് ക്രമീകരിച്ച പത്രാസനത്തിന്റെ നമ്മുടെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകിച്ച് റൂമ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇസാൻഡി ആയാലും നമ്മുടെ ജോയിൻ സെക്രട്ടറി ആയാലും എല്ലാവരും വളരെ എന്താ പറയുന്നത് ഒരു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞില്ല. അവർ ആ ശുശ്രൂഷയിൽ ആയിരുന്നു. അത് മറ്റൊരുപാട് പേർക്ക് വേണ്ടിയാണ് ഇവർ നടത്തുന്ന ആ ഒരു പ്രയത്നം ഒരിക്കലും വെറുതെ ആയി പോവില്ല എന്ന് എനിക്കറിയാം. ദൈവം നമ്മൾ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ പദ്ധാസനത്തിന് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ സഹോദരങ്ങളെയോ ആരെങ്കിലും 40 വയസ്സാണ് പറഞ്ഞെങ്കിലും 45 വയസ്സിനൊക്കെ താഴെയുള്ള ആരെങ്കിലും പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പരമാവധി അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ള നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പോസ്റ്റുകയും ഒന്ന് എസ്റ്റാബ്ലിഷ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആദ്യ പടിയായിട്ട് നമ്മളിപ്പോൾ ഈ വർഷം സ്നേഹന്മാരെ കുറിച്ച് ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ഏരിയയിൽ നിന്നുള്ള ഓരോരുത്തരെ അറ്റൻഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം 8-9 ദിവസത്തെ പൂർത്തീകരിച്ചു. ഏകദേശം നമ്മുടെ മദ്രാസിലുള്ള എല്ലാ ഏരിയയിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരമാവധി ആൾക്ക് ആഗ്രഹമുള്ളവര് DSWAOCYM എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാവരും ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സീരിയസ് കാണാൻ പറ്റും എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെ വളരെ പ്രയാസമുള്ള കാര്യം. പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ കേൾക്കാൻ അല്പം പ്രയാസമാണ്. കേട്ടോണ്ടിരുന്ന തിരിച്ചിങ്ങോട്ട് ഒന്നും പറയാതെ കേട്ടോണ്ടിരുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചവരെ അതിനേക്കാൾ കൂടുതലായിട്ട് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായി, കേൾക്കുന്നത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, പറയുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, വായിക്കാൻ പറഞ്ഞൊക്കെ വായിക്കുന്നുണ്ട്, കാണാൻ പറഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയത് വാലന്റൈൻസ് ഡേയുടെ ആ വീക്കിലാണ്. തൊട്ടടുത്ത ഞായറാഴ്ച കാനാവിലെ കല്യാണത്തിന് വേണ്ടി എല്ലാം ഈ മണവാളും മണവാട്ടിയും തമ്മിലുള്ള ബന്ധവുമായിട്ട് ചേർന്ന് വയ്ക്കുന്ന ആഴ്ചകളായിരുന്നു ആദ്യത്തെ ആഴ്ചകളൊക്കെ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ശുശ്രൂഷ ആരംഭിച്ചു. എങ്ങനെയായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കറിയേണ്ട ചില കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ ഞാനായാലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ സാധിച്ചു. ഇങ്ങനെ അവസരം തന്നാൽ ഒരിക്കൽ കൂടി മദ്രാസിലെ മർത്തദേശമായ തന്നെ പ്രവർത്തകരെ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു മനസ്സായ ദിവസം എത്തി പ്രാർത്ഥിക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് മഹാമാരിയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളും സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. നാളൊക്കെ ഒരുമിച്ച് ദേവാലയത്തിൽ പോയി നമുക്ക് നേരിട്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചുറ്റുപാട് ഇനി സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ അനുഗ്രഹിക്കുക. താങ്ക് യു.
അച്ഛന് ഒരു വാക്ക് പ്രാർത്ഥിക്കാവോ? ഞാൻ ആശീർവാദം പറയാം.
കാരുണ്യവാദം തമ്പുരാനെ, അവിടുത്തെ മുഖയുടെ പാരമ്പര്യങ്ങളെയും അവിടുത്തെ ദൈവവചനത്തിന്റെ മർമ്മങ്ങളെയും കൂടുതൽ അടുത്തറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളും ചിന്തകളും നിന്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പല തിരക്കുകളെയും മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെയും ഞങ്ങളെ അനുഗ്രഹിച്ചവനായിരിക്കും തമ്പുരാനെ. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയിൽ ഞാനുണ്ട് എന്നാണ് ചെയ്തവനായിരിക്കുന്നു. ഞങ്ങളുടെ മധ്യയിൽ അവിടുന്ന് പ്രവർത്തിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു തമ്പുരാൻ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം അവിടുന്ന് കോർത്തി നിൽക്കുമാറാകുന്നു. പരസ്പരം കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനും സംസാരിക്കുവാനും ചിന്തിക്കുവാനും അതിലൂടെ കൂടുതൽ അറിവ് നേടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങൾ ആർജിച്ചെടുക്കുന്നതായ അറിവുകളും സഭയുടെ മർമ്മങ്ങളൊക്കെയും പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാനൊക്കെ ഞങ്ങളെ അവിടെ നിന്നെടുത്ത് ഉപയോഗിക്കുമാറാകണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അർദ്ധവർഗ സമാജത്തിന്റെ ഓരോ അംഗങ്ങളെയും ഒന്ന് അനുഗ്രഹിക്കുമാറാകണം. കുടുംബത്തിന് വിളക്കായിട്ട് തീരുവാൻ
കുടുംബത്തിന് മാതൃകകളായിട്ട് തീരുവാൻ, പ്രാർത്ഥിക്കുന്ന അമ്മമാരായിട്ട് തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അമ്മമാരെ ഓരോരുത്തരുടെയും കണ്ണുനീര് പോലും കർത്താവ് കുടുംബങ്ങളെയും ഇടപെടലുകളെയും പരിശുദ്ധ സഭയെയും ഈ സമൂഹത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് കണ്ണുനീരോടുകൂടിയ ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് സ്വർഗസിംഹാസനത്തിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീർക്കുമാറാകണം. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതൻ നില പരിശുദ്ധ ദുഹായിക്ക് ഇപ്പോഴെപ്പോഴും നീക്കം സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹ ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ ദുഹായുടെ ശുശ്രൂവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കർത്താവ് ഈ ക്ലാസ് ഇതുവരെ നടത്തപ്പെട്ട നയിച്ച പ്രിയപ്പെട്ട അച്ഛനോടുകൂടിയും അച്ഛന്റെ ശുശ്രൂഷകളോടുകൂടിയും കുടുംബജീവിതത്തോടുകൂടിയും അനുഗ്രഹിക്കപ്പെട്ട എല്ലാ തുടർന്നുള്ള പ്രവർത്തനങ്ങളോടുകൂടി ഈ ക്ലാസ്സിൽ സംബന്ധിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടും പ്രത്യേക ഞങ്ങളെല്ലാവരുടെയും ഭവനങ്ങളോടും ദൈവാലയങ്ങളോടും ഞങ്ങളുടെ ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും തമ്പുരാനെ വേർതിരിഞ്ഞ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവരുടെ ആത്മാക്കളോടും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
താങ്ക് യു
വെരി മച്ച്. താങ്ക് യു അഗൈൻ അച്ഛൻ. താങ്ക് യു. താങ്ക് യു ഓൾ.
താങ്ക് യു.
താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്.